Praise God. Hallelujah. Praise God. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പകൽവേളിയിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, യേശുവിനെ ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന വലിയ ഭാഗ്യത്തിനായി ഞാൻ ആദ്യം ദൈവത്തെ സ്തുതിക്കുന്നു. I give God glory, honor and praise for this wonderful time that Lord has given us that we could come together as church and we could glorify the name of the Lord. And I greet you all in the precious and matchless name of Lord and Savior Jesus Christ. It's good to be in the house of the Lord. It's great to worship Him. It's awesome to lift up the name of Jesus. And as we begin our worship, it's always good to begin with studying the Word of God. ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് പഠിച്ചുകൊണ്ട് കർത്ത ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാകുന്നു. യു നോ, ആസ് വി വർ സിംഗിങ് ദിസ് സോങ്സ്, ആ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മളോട് കൂടിയിരിക്കുന്ന ഒരു സ്വർഗം, കൈവിടാതെ നമ്മളെ നടത്തുന്ന ദൈവം, മഹത്വത്തിൻ്റെ ആ പിതാവ് നമ്മളോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാൻ പറ്റുമെന്ന്. Praise God, God of glory, who lives in all glory, He is with us. As we were singing this song and setting a tone for worship, this is what we sang: God who lives in glory is able to take care of us. Even when we go through low times and high tides, and in all these times, God is so good and He has blessed us. Praise God. We'll have a short Bible study today, and as we are doing this series from the Epistle to Hebrews, Ebraiyarkku ezhuthiya lekhanam, aa series nammal padichondirikkunnu. So today we will be closing chapter number 2. We'll be finishing up chapter number 2, and there will be a gap of 2 weeks, and then definitely the servants of God, they will be taking different subject, but they will be, we will have a Bible study. And so today we are going to meditate on Hebrews chapter 2, and we discussed verse 10 and 11. We discussed both of these verses, and now we will start with verse 14. There are two verses called verse 12 and 13. Those are Old Testament words that were brought to New Testament. So we didn't had a study on those two verses. We'll just read verse 11 and verse 12 and verse 13, and this is what it says: For both who sanctifies and those who are being sanctified are all of one, for which reason he is not ashamed to call them brethren, saying, I will declare your name to my brethren. In the midst of the assembly, I will sing praise to you. And again, I will put my trust in him. Here am I and the children whom God has given me. മലയാളത്തിൽ 11, 12, 13 വാക്യങ്ങൾ. എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ്. മതി. സോ വാട്ട് വാസ് fitting for the Lord, devathina yuktamai thoniya chala karyangalayirunnu kazhinja aacham nammal padichathu. Yuktamai thoniya, devathina yuktamai thoniya, adinagathu oru karyamayirunnu. Devathina yuktamai thoniya oru karyam, nammale devam tande makkalaki theerkunnathu devathina yuktamai thoni. Nammal moonu karyangal samsarichayirunnu, adinagathu oru karyam devam nammale tande makkalayi theerthathu devathina yuktamai thoni. So we were studying about 3 things that were fitting for God to deal with us, and one was last time when we were discussing about it, one was that it was fitting for God to call us his sons and daughters, to call us his children. So
I told this, it was not an accident. It was not a second thought. It was not an afterthought that God made us children. But even before the foundation of the world, even before he could think about a cosmos, this was a deep desire of God that he will make us sons and daughter. And God found this is the most fitting thing. ദൈവത്തിന് ഏറ്റവും യുക്തമായി തോന്നി. ഒരു ആഫ്റ്റർ തോട്ട് അല്ലായിരുന്നു, സെക്കൻഡ് തോട്ട് അല്ലായിരുന്നു. പാപത്തിൽ മനുഷ്യൻ വീണ് കഴിഞ്ഞിട്ടുള്ള ദൈവത്തിന് സെക്കൻഡ് തോട്ട് അല്ലായിരുന്നു നമ്മളെ ദൈവത്തിന് മക്കളാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹം. ദൈവത്തിന് യുക്തമായി തോന്നി. അതിൻ്റെ ഇനിയും അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾ വായിച്ചത്, വൺ ഹൂ സാങ്ക്ടിഫൈ. നൗ വേഴ്സ് 11, ബോത്ത് ഹി ഹൂ സാങ്ക്ടിഫൈസ് ആൻഡ് ദോസ് ഹൂ ആർ ബീൻ സാങ്ക്ടിഫൈഡ് ആർ ഓൾ ഓഫ് വൺ. For which reason he is not ashamed to call them brethren. Now, മലയാളത്തിൽ ഇച്ചിരി കൂടി ക്ലിയർ ആണ്. This is more clear in Malayalam. Now, ഒന്ന് വായിക്കാം ആ ഭാഗം. ശ്രദ്ധിക്കണം. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരുവനല്ലോ പിതാവ്. ശ്രദ്ധിച്ചേ, ഇതാരെയൊക്കെ കുറിച്ചാണ് പറയുന്നത്? ശ്രദ്ധിക്കാവുന്ന വിശുദ്ധീകരിക്കുന്നവനും ആരെ കുറിച്ചായിരിക്കും ഇത്? കർത്താവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച്. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും അതാരെ കുറിച്ചാ? ദൈവമക്കൾക്ക്. അപ്പോൾ കർത്താവും ദൈവമക്കളും അവിടെ അടുത്ത ഭാഗം എന്താ? എല്ലാവർക്കും. ദാറ്റ് മീൻസ് കർത്താവിനും, കർത്താവ് വിശുദ്ധീകരിച്ച തൻ്റെ മക്കൾക്കും, ഈ രണ്ടുപേർക്കും പിതാവ് ഒരുവൻ. ശ്രദ്ധിക്കണം, ദൈവവചനത്തിന്റെ ആഴം എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. കാരണം നമ്മളെ ഈ ദൈവമക്കൾ, വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളെ ആരുടെ കൂടെ നിർത്തുന്നത് ഇപ്പം എന്നറിയാം? വിശുദ്ധീകരിക്കുന്ന കർത്താവിനോടൊപ്പം നിർത്തി ഒരു തുലാശത്തിൽ രണ്ട് എന്താ പറയണ്ടത്? തരാജുമേ ദോ തലബി ഹോത്തെ, എന്തോ പറയുന്നത്, തുലാസത്തിലുള്ള രണ്ട് തട്ടിൽ ഒരിടത്ത് കർത്താവിനെ ഇരുത്തുകയും മറ്റിടത്ത് ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരെ ഇരുത്തി പിതാവ് അത് എടുത്തു വെക്കുമ്പോൾ രണ്ടുപേരും തുല്യമായി ഒരുമിച്ച്, ആ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും, ഒരുമിച്ച് നിർത്തിയിട്ട് പറയുവാ, നിങ്ങൾ രണ്ടുപേർക്കും ഞാൻ പിതാവാകുന്നു. അതിൻ്റെ അർത്ഥം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിന് വേണ്ടി ഏതാഴത്തിൽ ഞാൻ പിതാവായിരിക്കുന്നു, അതേ ആഴത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവാകുന്നു. കാരണം എൻ്റെ പുത്രൻ മൂലം നിങ്ങൾ വിടുവിക്കപ്പെട്ടതാകയാൽ, അവൻ വിശുദ്ധനാകയാൽ നിങ്ങളെയും അവനെ പോൽ വിശുദ്ധന്മാരാക്കി. പ്രവൃത്തിയാലല്ല, യേശുവിൻ്റെ നീതിയാൽ വിശുദ്ധന്മാരാക്കി. രണ്ടുപേർക്കും ഒരുപോലെ പിതാവായിരിക്കുന്ന ഒരു സ്വർഗം നമുക്കുണ്ട്. ദൈവമക്കളെ, നമ്മളെ ദൈവമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥകളെ ഓർത്ത് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഹാലലൂയ. കൊടും പാപിയായിരുന്ന എന്നെയും നിന്നെയും ഇസ്രായേൽ മക്കളോട് ഒരു പൗരതയും ഇല്ലാതെ, ഇസ്രായേൽ മക്കളോട് ഒരു ബന്ധമില്ലാതെ കാട്ടൊലിവായിരുന്ന എന്നെയും നിന്നെയും അവിടുന്ന് ചെത്തി വെടിപ്പാക്കി അവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതാ നാട്ടൊലിവ്, ക്രിസ്തു എന്നുള്ള ആ ഒലിവ് മരത്തോട് ഒന്ന് നമ്മളെ ചേർത്ത് വെച്ചിട്ട് രണ്ടുപേർക്കും രണ്ട് വിപരീത സ്വഭാവമായിരുന്നു, പക്ഷേ വിപരീത സ്വഭാവമുള്ള രണ്ടുപേരെ ഒരുമിച്ച് ഐക്യതയോടെ വെച്ചിട്ട് പിതാ പറയുന്നു, ഞാൻ നിന്റെ പിതാവായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആരാധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ, പിതാവ് നമ്മളെ പിതാവ് എന്ന് പറഞ്ഞപ്പോൾ യേശു പറയുമ്പോൾ ഞാൻ നിങ്ങളെ സഹോദരന്മാരെന്ന് വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, ഇനി ഞാൻ നിങ്ങളെ അടിമകളല്ല ഞാൻ വിളിക്കുന്നത്, നിങ്ങളെ പാപികളല്ല, നിങ്ങൾ എൻ്റെ സഹോദരന്മാരാ. കാരണം എൻ്റെ പിതാവ് എനിക്ക് പിതാവായിരിക്കുന്നത് പോലെ നിങ്ങൾക്കും പിതാവായിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ആഴങ്ങളാണ് എബ്രായ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത്. So it is about, now Hebrew talks about relationship. Hebrew talks about more about God, godly relationship. So most, if you read this epistle, it's more about your relationship with God. You know, you will read about Melchizedek, who is a high priest, again, who relates with man and God. You read about a lot of faith leaders, and you will see about those people who had faith. You will have a chapter of people, two chapters full of faith leaders, and that also talks about the relationship. We talk about priestly things, that talks about relationship, and most of the things in Hebrew is all about relationship. Now in Hebrew, the Spirit of the Lord is saying that if I take both Jesus and who sanctifies and people of God who are sanctified, there are two categories of people. One, okay, he takes both of these categories in one weighing machine, like in one weight he's taking both of these groups in same order. One who sanctifies, that is Jesus Christ, who sanctifies with his blood, he keeps Jesus on one side. On other side, he said, now people who are sanctified, that means everybody who are sanctified by the blood of Jesus. And Bible says for both of these groups, whether for Jesus or people who are sanctified by the blood of Jesus, God says, I am Father for both of them. That means the way that I give for Jesus, the honor and the place that I have given to Jesus, it is the same honor and same place I am giving to everybody who is born again by the blood of Jesus Christ. Can we just give God glory, honor, and praise that we are so privileged? We are so privileged people that God counts us equal to Jesus Christ. Says that I don't make a difference. As Jesus is my son, so you are too. So you are my son. So both who are sanctified by the blood of Jesus and one who sanctifies, we both. And that's the reason why Jesus says, since we both have one Father, and who is the Father in heaven, I call you, the sanctified people, as my brothers. That means once you were lost, but now you are found. Once you were in curse, but now you are in blessing. Once you were enemies of cross, but today you are my brothers because of the cross. Oh, how privileged are we to sit with Jesus in the heavenly places and to be called as the brother of Jesus and sons and daughters of God. I am so privileged to worship this God who counts me as much as his son. I am no longer a slave. I'm no longer an enemy. I'm no longer a cursed one, but I am a blessed one because I am counted as sons and daughters of a living God. So that is one area. And then he brings up with two verses, and those are two Old Testament verses that demonstrates how he calls us brothers. I'm leaving that because it is just an Old Testament verse that God brings into the New Testament. But there is a major important point that I want to discuss with you, and that comes in verse 14. If we can just read that verse 14, it says, in as much then as the children have partaken of flesh and blood, he himself likewise shared in the same, that through death he might destroy him who had power of death, that is the devil. മലയാളത്തിൽ ഈ വാക്യം ഒന്ന് വായിച്ചു സഹായിക്കാൻ പറ്റുമോ? ഒന്ന് പതിനാലാം വാക്യങ്ങൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയതാകുന്നത് കൊണ്ട് ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഈ സബ്ജക്റ്റ് ശ്രദ്ധിക്കണം. ഈ സബ്ജക്റ്റ് അകത്ത് എഴുതിയിരിക്കുന്ന ഒരു വലിയ ആഴമായ ഒരു ഒരു റെവലേഷൻ അകത്ത് കിടപ്പുണ്ട്. ശ്രദ്ധിക്കണം, അവിടെ എഴുതിയിരിക്കുന്ന ആസ് ഇറ്റ് ഇസ് ദെർ ഇസ് എ ഡീപ്പർ റെവലേഷൻ. ഫോർ ആസ് മച്ച് ആസ് ദ ചിൽഡ്രൻ ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. നൗ ഗാഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മനുഷ്യൻ, മക്കൾ, ആദ്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മക്കളാ, യേശുവും എൻ്റെ മകനാ, നിങ്ങളും എൻ്റെ മക്കളാ. പിന്നെ പറയുക, മക്കൾ, ദാറ്റ് മീൻസ് വിളിക്കപ്പെട്ട മക്കൾ, അല്ലെങ്കിൽ പീപ്പിൾ ഹു ആർ സാങ്ക്ടിഫൈഡ് പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്. സിൻസ് യു ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഹി ഓൾസോ ഹിംസെൽഫ് ലൈക്ക് വൈസ് ടുക്ക് പാർട്ട് ഓഫ് ദ സെയിം. ദാറ്റ് മീൻസ് ഇൻ ഓർഡർ ടു become your brother, Jesus also became flesh and blood. Amen. Now listen, there are two ways of making a relationship. Either you become my brother or I become your brother. Right? There is two ways. It cannot be like, oh, we both will become brothers. It doesn't happen. Somebody has to take a step. Okay, either you are going to take a step to become my brother, or I am going to take a step to become your brother, right? ഒന്നെങ്കിൽ നീ എൻ്റെ സഹോദരനായി മാറണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ സഹോദരൻ. ഈ രണ്ട് ആരെങ്കിലും ഒരാൾ വേണം ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ആയതുകൊണ്ട് ദൈവത്തോട് ഒരു രീതിയിലും ഒരു സംസർഗവും ദൈവത്തിന്റെ അടുത്ത് വരുവാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്തപ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുന്നു, സകലരും പാപം ചെയ്തു, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി, ദൈവത്തോട് ഒരു ബന്ധമില്ലാതിരിക്കുന്നപ്പോൾ എന്നെയും നിന്നെയും തൻ്റെ പുത്രനാക്കി മാറ്റുവാൻ താൻ തൻ്റെ ഏകജാതനായ മകനെ എൻ്റെയും നിൻ്റെയും രൂപത്തിൽ അയച്ചിട്ട് നിങ്ങളെ ആദ്യം അവൻ സഹോദരന്മാരാക്കിയതും കൊണ്ട് അവൻ നിങ്ങളെ സഹോദരന്മാർ പറഞ്ഞതും കൊണ്ട് ഇനി ഞാൻ നിന്നെ മക്കൾ എന്ന് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? See, the thing was this, I was not in a place that I could be called as sons and daughters of God. We are not in a place that we could be called as sons and daughters of God. So in order to establish a relationship between children and God as father, what God did is this, he sent his only begotten son. തൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ അയച്ചു. He sent his only begotten son so that when he comes, he will establish a relationship with you as brothers. And when he becomes your brother, automatically you become my son and my daughter. See, there was no way that we could be related to God. There was no way in any case that we could ever be related to God. There is no way. The only way to be related was Jesus taking my portion, your portion. And since we were flesh and blood, Jesus was forced to take a same shape of flesh and blood. He who lived in eternal glory with God, he who was in eternal glory with God, he who was same with God, and who was second person in the Trinity, the Son of God who lived in eternity, who created the world, who created human beings, through whom everything was brought into physical realm, he brought the things out of nothing into everything. He was the one who called out name. He who was in eternal glory of God left the glory of heavenly glories and he came into this world, took a form of man. Do you understand the revelation? Why Jesus took body, why Jesus took the form of a man? It was not anything else, but it was just because he want to make the enemies his own brothers. He want to make the enemies of cross, he want to make those cursed people the blessed people, people who were fleeing towards the gates of hell. Jesus became flesh and blood so that he can bring the people out of the mouth of hell. He can bring them out of that place and he can take to the heavenly places. How blessed are we today to have Jesus taken the form of flesh and blood. Can church give God glory? Hallelujah. We are not sitting here because of our good works. We are not sitting here because we were so good. We are not sitting here because of our good works of our hand, because of tradition, but only because 2000 years ago Jesus Christ, who was in eternal glory, took the form of man, took the form of flesh and blood, and he made himself lower to my position so that me and you, we will be called as his brothers. And once Jesus called us his brothers, God said, now because he called you brothers, you are my sons and daughters. Can we just praise God? Hallelujah. Jesus unfolding the mystery. The Spirit of the Lord is unfolding the mystery, saying that, do you know, does it make sense for you now? So that why I came into flesh and blood? Does it make sense? It makes more sense why Jesus became flesh and blood. It makes more sense. You know, I was looking into the whole things, or even every epistles. I was looking into Pauline epistles. I was looking into Peter's epistle. I looked into John's epistle. I looked into gospel. But I didn't see something like this that unfolded the mystery why Jesus became flesh and blood. This is the only one place I found. Oh my God. When I was reading this and I was meditating this, I praise God in that room, because you know how precious is that he thought about us.
He thought about us. He didn't expect us to become brother through our holy work and our good works that we can match with Jesus. God said it's not going to happen. It's not going to happen. It's not going to happen. You can, because Bible says all our good works, justified works, are like filthy rags. Amen.
നമ്മുടെ എല്ലാ നൽപ്രവർത്തികളെല്ലാം എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് കറ വരണ്ട തുണി പോലെ ഇരിക്കുന്നു. അപ്പോൾ എത്രയും കറ വരണ്ട തുണിയുള്ള, അല്ലെങ്കിൽ ഇത്രയും കറ വരേണ്ട ഒരു മനുഷ്യൻ യേശുവിൻ്റെ സഹോദരനായി മാറാൻ ജന്മം മൊത്തം നോക്കിയാൽ ഇനി എന്തിനു പറയുന്നു? പഴയ നിയമത്തിലെ 613 നിയമങ്ങളെയും ഒരുമിച്ചൊന്ന് പാലിക്കാൻ നോക്കിയിട്ട് 10 നിയമം പാലിക്കാൻ പറ്റാത്ത മനുഷ്യൻ ദൈവത്തിന് അടുക്കിലേക്ക് എങ്ങനെ വരും? അതിവിശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തിന് അടുക്കിലേക്ക് മാനവരാശിക്ക് വരാതിരിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സമയത്ത് യേശുവിന്റെ സഹോദരനായി മാറുവാനോ ദൈവത്തിന്റെ മക്കളായി മാറുവാനോ ഒരു രീതിയിലും എങ്ങും ഒരു സാധ്യതയില്ലാത്തപ്പോൾ ദൈവപിതാവ് ദൈവപിതാവ് ചെയ്തത് തന്റെ ഏകജാതനായ പുത്രനെ മനുഷ്യരൂപത്തിന് നയിക്കുക. മനുഷ്യനെ ദൈവരൂപത്തിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തെ മനുഷ്യരൂപമാക്കി മാറ്റി പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ, പാപത്തെ ഒരിക്കലും അനുഭവിക്കാത്തവൻ, പാപത്തെ അറിയാത്തവൻ, അവനെ പാപമാക്കി മാറ്റി എന്നെയും നിന്നെയും രക്ഷിക്കുവാനും തന്റെ സഹോദരന്മാരാക്കി മാറ്റുവാനും. ഇന്ന് ഈ മേശയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഒരുമാതിരി മനസ്സിൽ എപ്പോഴും ഓർക്കണം, ഞാൻ ഈ മേശയിൽ അടുക്കുന്നത് എന്തെന്ന് അറിയാമോ? എനിക്കൊരു നല്ല സഹോദരൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്നത് കൊണ്ട് ആ സഹോദരൻ നിമിത്തം ഭൂമിയെ സൃഷ്ടിച്ച പിതാവാം ദൈവത്തെ എനിക്ക് പിതാവെന്ന് പറഞ്ഞ് ധൈര്യത്തോട് കൃപാസിംഹാസനത്തിന് മുമ്പാകെ ഹല്ലേലൂയ വന്ന് യേശുവിന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുവാൻ, യാചിക്കുവാൻ നൽകിത്തന്ന പുത്രത്വത്തിന് അവകാശത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ ഞാൻ ശത്രുവായ എന്നെ മിത്രനാക്കി മാറ്റുവാൻ ഞാനൊന്നും ചെയ്തില്ല, പിതാവ് പുത്രനെ മനുഷ്യനാക്കി മാറ്റി. പിതാവ് പുത്രനെ മനുഷ്യനാക്കി മാറ്റി. ഓ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. യേശു കർത്താവ് പൂർണ്ണ ദൈവമാ, അപ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനാ. അവൻ മനുഷ്യനെ പോലെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും പാപമില്ലാത്തവനായി പുറത്തു വന്നു. Praise God. So this is what I want to tell you, brothers and sisters. It was not us who took the step to become brother and the sons and daughters of God, but it was God who took step to bring Jesus, his son, who lived in eternal glory, to become flesh and blood so that he can relate to us. Amen. It was not like somebody who used an ATM card. For example, you live in USA, okay? We live in USA, and then we have our American Express card, we have our different credit cards. So normally what people do is that we have travel cards, right? We have travel cards. So when we go to different country, India or in different country, Jamaica or any country, if you have a travel card, you go over there and you can live with poor people who live in slum, and you can be so nice to them, and you know, you are teaching them how to live in slum, and you are teaching them how to behave good, how to be humble. But every time you go there and you draw your money from your ATM, from American ATM, American card, and you are teaching, if we teach them, oh, you know what, we should live this and we should live like this, and this is how we can maintain, there is nothing in that. If we are a true worker, how we do is that we go over there, we live with them in the slum and eat what they eat, and be in that situation, work how they work, and when we work, we show them, oh, this is how you can live in this place without bringing an ATM from United States of America. This is exactly what God has done with Jesus Christ. Jesus Christ, he was sent into this world. He didn't bring an ATM from heaven. Okay, whenever I need, come on, heaven, give me this. No, he lived purely like a human being. When he needed money, he had to do something for money. He had to work. He had to live. He lived without an ATM card. He lived and he made himself an example that if I can live like this, walk as Jesus walked. Amen. Does it make sense? Amen. That's the reason I said he was pure God. 100% he was God. And 100% he was human. Amen. So when we talk about Jesus
You know, there is a terminology called peccability of Jesus. Peccability of Jesus means Jesus is 100% human when he was in this world. 100% human. So we should not think, oh, he did this because he was God. No, he was a complete man when he did certain things. And not certain things, only everything that he lived on this earth and he whatever he did, he did like a man. At the same time, he demonstrated the glory of God through his works. And that's the reason why Hebrews says, you know, he was tempted in all things like us, yet came without sin. Amen. It was not his ATM character from heaven, but he showed us a way that, yes, we can live that way. And God expects us to live that way. And God will give us a grace that we can live that way. Now, having said this, verse 14, and now after verse 14, in verse 14, he said, first thing, it's not just he became flesh to make us brothers. Second thing, what he did is that he destroyed the death and the power of death. He destroyed the sting of Satan, the sting of death, who is devil. So first thing, he made us brothers. And second thing, what he did is that he destroyed death. Because there is a connection between making us brothers and destroying death. There is a connection. And this is what we all should understand very clearly. There is a close connection. Let me go first with Malayalam and then we'll come with English. E manishane alengil roopantharapadutha petta പെടുത്തി ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കളെ തൻ്റെ സഹോദരന്മാരാക്കി മാറ്റിയത് കൊണ്ട് കാരണമായില്ല. കാരണം ഈ ദൈവമക്കളെല്ലാവരും മരണത്തിൻ്റെ ദാസന്മാരായിരുന്നു. നമ്മളെല്ലാവരും മരണത്തിൻ്റെ അടിമയായിരുന്നു. അപ്പോൾ മരണത്തിൻ്റെ അടിമ നുകത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച രക്ഷിച്ചതിന് ശേഷമാണ് നമ്മൾ യേശുവിൻ്റെ സഹോദരന്മാരായി മാറിയത്. ശ്രദ്ധിക്കണം, യേശു തന്നെ ഒരു കാര്യം വേദവസ്ഥലം ഇങ്ങനെ പറയുന്നുണ്ട്, സ്ട്രോങ് മാനെ പിടിച്ചടക്കാതെ അവൻ്റെ വീട് കവർന്നെടുക്കുവാൻ സാധ്യമല്ല. അപ്പോൾ സ്ട്രോങ് മാൻ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ പിടിച്ചടക്കിയ സ്ട്രോങ് മാൻ ഉണ്ടായിരുന്നു, അത് പിശാചായിരുന്നു. ലോകസ്ഥാപനം മുതലേ ഇവൻ്റെ പരിപാടി അവൻ്റെ അഗ്രിപ്പിനകത്ത് നമ്മളെയൊക്കെ പിടിച്ചു വെക്കണം എന്നായിരുന്നു. പക്ഷെ യേശു പിതാവ് ചെയ്ത രണ്ട് കാര്യമാണ്, യേശുവിനെ അയച്ചത് കൊണ്ട് രണ്ട് കാര്യം സംഭവിച്ചു. ഒന്ന്, പിശാചിൻ്റെയും അവൻ്റെ മുഴുബലത്തെയും അവൻ്റെ മരണം എന്നുള്ള അവൻ്റെ അധികാരത്തെയും അതിനെ എന്നേക്കുമായി ഡിസ്ട്രോയ് ചെയ്തിട്ട് അവൻ്റെ ക്ലച്ചിനകത്തുനിന്ന് കുറച്ചുപേരെ പിടിച്ചെടുത്തിട്ട് തൻ്റെ സ്വന്തം സഹോദരന്മാരാക്കിയത്. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദരന്മാരാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞത്, നൗ യു ആർ ഫ്രീ, വൺ ഹു ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് ഫ്രീ ഇൻ ഡീഡ്. അതിൻ്റെ അർത്ഥം ഇതാ, ഇനിയും ഒരു നാളും ഈ പിശാച് അവൻ്റെ മരണഭീതി നിന്നെ മേൽ വെച്ചിട്ട് ഇനി നിന്നെ അടിമ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകാൻ അവന് ഞാൻ അവസരം കൊടുക്കത്തില്ല. ഇന്ന് നമ്മളൊക്കെ നിൽക്കുന്നത്, സഹോദരന്മാരായി നിൽക്കുന്നത്, ഇന്ന് ഇവിടെ കൃപയാൽ ഇവിടെ ആരാധിക്കുന്നത് നമ്മുടെ പുണ്യപ്രവൃത്തിയും നമ്മുടെ കഴിവും കൊണ്ടൊന്നും അല്ല, പക്ഷേ നമ്മളെ അടുക്കി ഭരിച്ച ഒരു പിശാച് ഉണ്ടായിരുന്നു. അവൻ്റെ മുഴുബലത്തെ തകർത്തും കൊണ്ട് ക്രൂശിന്മേൽ അവൻ്റെ മേൽ ജയമെടുത്തും കൊണ്ട് മരണമേ നിന്റെ ജയം എവിടെ, നിന്റെ വിഷപ്പല്ല എവിടെ എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് എന്നെയും നിന്നെയും ഫ്രീ ആക്കിയ ആ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ദൈവത്തെ സ്തുതിക്കുക ദൈവമക്കളെ. കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, മരണഭാഷകൾ ഇനിയും എന്നെ ഭരിക്കത്തില്ല, മരണത്തിൻ്റെ അതിരുകൾ എന്നെ ഭരിക്കത്തില്ല. കാരണം എൻ്റെ ഭരണം യേശുവിൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞു. ഞാൻ ഇതാ യേശുവിൻ്റെ സഹോദരൻ, പിതാവാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. The reason why God sent Jesus Christ was one thing was to make us brothers. And the second thing was this. We all as human beings, we were bonded or we were slaves of death. We all were slaves of death. And devil, who has the power of death, he enslaved us and we all were slaves. So as Bible says, and Bible, Jesus said, you know, unless you bind the strong man, you cannot bring out the treasures of that house. And what Jesus exactly did is that when he came to this world, he went to this down parts, and he went into the realms of devil, who is so powerful, who is the power of death. He went over there, he broke all the chains over there. He crushed the power of death, and after crushing the power of death, he took us all from his bondage. He took from that low place, and he brought us all to the heavenly places and seated us with him, and we are called as brothers. We are called as brothers because now there is no power of death that can torment us. There is no power of death that can enslave us anymore. Can we just give God glory? Because we are free from the power of death. No death can make us slave. No power of darkness can enslave us, because we are free in Jesus Christ. Hallelujah. How blessed, how deep is that revelation? How deep is that? And God saw this is the fittest thing. Yuktavai devatra thodiya karyam. പുത്രനെ മനുഷ്യനെ ദൈവമാക്കി മാറ്റുന്നത് യുക്തമല്ല. അതുകൊണ്ട് ദൈവത്തെ മനുഷ്യനാക്കി മാറ്റി ദൈവത്തിന് യുക്തമായി തോന്നി. ആമേൻ. രണ്ടാമത്തെ ദൈവത്തിന് യുക്തമായി തോന്നി. രണ്ടാമത്തെ കാര്യം എന്തോ ചോദിച്ചു നിമിനകത്ത്, പാപത്തിൽ കടന്ന മരണത്തിൻ്റെ ആ വലയ്ക്കകത്ത് കടന്ന മനുഷ്യനെ പിശാചിൻ്റെ തലയെ തകർത്തുകൊണ്ട് അവൻ്റെ വലയെ മുറിച്ചുകൊണ്ട് അവൻ്റെ കെട്ടിനകത്തു നിന്ന് പിടിച്ചെടുത്തിട്ട് സ്വർഗസ്ഥാനങ്ങൾ കൊണ്ട് നിർത്തിയത് പിതാവിന് യുക്തമായി തോന്നി. നമ്മളിവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ യുക്തമായ പ്ലാനും കൊണ്ടായതുകൊണ്ട് വിശ്വാസിക്കുന്ന ദൈവങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഐ ആം സിറ്റിംഗ് ഹിയർ ബിക്കോസ് ഇറ്റ് ഈസ് ഫിറ്റിംഗ് ഇൻ ദ ഐസ് ഓഫ് ഗാഡ്. ഐ ആം സിറ്റിംഗ് ഹിയർ ബിക്കോസ് ഇറ്റ് ഈസ് ഫിറ്റിംഗ് ഇൻ ദ സോ ടു തിങ്സ് ദാറ്റ് ഈസ് സോ ഫിറ്റിംഗ് ഓവർ ഹിയർ. നമ്പർ വൺ ഈസ് ദാറ്റ് ഇറ്റ് വാസ് ഫിറ്റിംഗ് ഫോർ ഹിം നോട്ട് ടു മേക്ക് മെൻ ആസ് ഗാഡ് ബട്ട് ടു മേക്ക് ഗാഡ് ആസ് മെൻ. And he made Jesus a simple man with flesh and blood. Second, it was fitting for God to destroy the power of death, to destroy the clutches of death, the bondage of death, and to free human beings and to seat us in the heavenly places with Jesus Christ. എബ്രായരുടെ 10:12 അവൻ തന്നോടൊപ്പം സ്വർഗീയ സ്ഥാനങ്ങൾ നമ്മൾ ഇരുത്തിയിരിക്കുന്നതാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. Can we just take a time of worshiping God? Oh God, we worship you. How great you are. How great your plan is. How great it is to know that we are in a fitting plan of God. The best fitting plan of God. We are not in this church by accident. We are not born again just by accident. We are not saved accidentally, but we are here because it was the plan of God, and the plan was even before the foundation of this world. Amen. We are not a product of afterthought. We are not a product of afterthought, but we are the product of first thought of God. Amen. Amen. How many really are in a perfect plan of God? I'm saved. I'm born again. I am blessed. I worship my God. I'm in a perfect plan of God. I praise God. Hallelujah. You know, this makes us more responsible to worship our God. This makes us more responsible. This gives us more zeal to worship our God. We don't worship God because we have to just worship. We worship God after thinking all these things. How big is that plan? ഇനി ഞാൻ ആരാധിക്കാൻ വന്നത്, നിങ്ങൾ ആരാധിക്കാൻ വന്നതൊക്കെ ചുമ്മാ ആരാധിക്കാൻ വരണമല്ലോ എന്ന് പറഞ്ഞ് വന്നതല്ല. പക്ഷേ ഈ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നത് എങ്ങനെയാ? ശ്വാസം എന്നെ ശത്രുവാകുന്ന എന്നെ മിത്രനാക്കി മാറ്റി, തൻ്റെ സ്വന്തം പുത്രനാക്കി മാറ്റിയ ദൈവത്തെ ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? ദാവീദ് പറഞ്ഞു, ഇതിങ്ങനെയല്ല, ഇതിനെക്കാട്ടിലും അപ്പുറമായിട്ട് എനിക്ക് ആരാധിക്കാൻ പറ്റും, ഞാൻ അങ്ങനെയും ദൈവത്തെ ആരാധിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാ ചിന്തകളും മാറി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? കർത്താവേ, ഈ വലിയ രക്ഷയെ ഞാൻ അഗണ്യമാക്കി മാറ്റാൻ പറ്റത്തില്ല. ഹൗ കൻ ഐ ജസ്റ്റ് ഇഗ്നോർ ദിസ് ഗ്രേറ്റ് സാൽവേഷൻ. ഐ വോണ്ട് ടു ജസ്റ്റ് ലിഫ്റ്റ് അപ്പ് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഐ വോണ്ട് ടു ഗിവ് ഗോഡ് ഗ്ലോറി, ഓണർ ആൻഡ് പ്രൈസ്. ഇറ്റ് ഡസന്റ് എൻഡ്സ് ഇൻ ദാറ്റ് verse, but let's go with verse number 15. And release those who through fear of death were all their lifetime subject to bondage. For indeed, he does not give aid to angels, but he does give aid to the seed of Abraham.
15-16 nu vaikkam onnu.
അതേ ശ്രദ്ധിച്ചേ, ജീവപര്യന്തം മരണഭീതിയായി അടിമകളായിരുന്നവരൊക്കെയും,
നിങ്ങൾ ശ്രദ്ധിക്കണം, ലൈഫ് ടൈം സെന്റൻസ് ആയിരുന്നു കൊടുത്തത്. എന്തുവാ മരണഭീതി? അത് ലൈഫ് ടൈം ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു മനുഷ്യർക്കുള്ളത്. മനുഷ്യർ അച്ചീവ് ചെയ്ത ഒരു സംഭവമായിരുന്നു ലൈഫ് ടൈം മരണഭീതി. യേശു ആ ലൈഫ് ടൈം സെന്റൻസിനെ എടുത്ത് അങ്ങ് വെട്ടിമാറ്റി, അതിനെ പരസ്യകോലമാക്കി മാറ്റി, ക്രൂശിൽ പരസ്യകോലമാക്കി മാറ്റി. ലൈഫ് ടൈം സെന്റൻസിനെ മാറ്റിയിട്ട് കർത്താവ് വേറൊരു കാര്യം അങ്ങ് അങ്ങ് ആഡ് ചെയ്തു, ലൈഫ് ടൈം എറ്റേർണിറ്റി അത് നമുക്ക് നൽകി തന്നു. ആമേൻ, ഹല്ലേലൂയ.
See, and deliver him who through fear of death were all their lifetime subject to bondage. Now listen, this is what God is saying. If you want to know where you were, this verse is good. Where I was, this verse is good to know that. I was a lifetime subject to bondage. That means it was a lifetime sentence on me and my family that I will be a bond servant of death. And what Jesus exactly did is this. Now, this is one good thing to remember while we worship. I was given a lifetime sentence to be bonded. It was spoken over me that I will be subject to bondage. I will be a lifetime slave of death. What Jesus did is that through his death, he broke every chains of death and he changed my title. My title was lifetime bondage to death. Now he changed my title and it's written lifetime eternal life for you and for me. Can we just praise God while we worship this God? Lord, thank you for changing my title of lifetime subject to bondage into lifetime subject to eternal life.
Oh, hallelujah. That's the reason why I sing. That's the reason why you sing. That's the reason why we dance. That's the reason why we lift up our hands. That's the reason why we come to church. That's the reason why we have all prayers and all these songs and worship. Because I know where I was. He changed my place. He changed my
ഞാൻ എൻ്റെ സ്ഥാനം എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ വാഗ്ദാനം. ഇതാ എൻ മിറർ, ഇതാ മിറർ, എന്നെ ദൈവം മിറർ കാണിക്കുക. മോഹം നോക്കിക്കെ മോനെ, ഇതായിരുന്നു നിന്റെ മുഖം. ലൈഫ് ടൈം ജീവപര്യന്തം മരണത്തിൻ്റെ അടിമയായി നിന്ന നിന്നെ ജീവപര്യന്തം വിശ്വസ്തനാക്കി ദൈവത്തിൻ്റെ തേജസ്സിൽ പ്രവേശിക്കുവാൻ വേണ്ടിയുള്ള കൃപ നൽകി തന്ന് നമുക്ക് നിത്യജീവൻ പകർന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഒരു ദൈവത്തെ സ്തുതിച്ചു വന്ന്. ഹല്ലേലൂയ. ആഴം മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദൈവത്തെ സ്തോത്രം ചെയ്താൽ മതി. ഇതായിരുന്നു അതിൻ്റെ ആഴം. ദിസ് ഈസ് ദ ഡെപ്ത്, ദിസ് ഈസ് ദ ഡെപ്ത്. ഐ വാസ് ദേർ ആൻഡ് വേർ ഐ ആം ടുഡേ ഈസ് ഓൾ ബിക്കോസ് ഓഫ് ദ ലോർഡ്. ആമേൻ, പ്രൈസ് ഗോഡ്. അടുത്തത് അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാ, വേഴ്സ് 16, ഫോർ ഇൻഡീഡ് ഹി does not give aid to angels, but he does give aid to the seed of Abraham. Malalathil engana 16 ha ha adutha parayva, it was fitting in the eyes of God that he made God Jesus as man Jesus. You know for what reason? Not to take care of, not to protect angels, not to give angels a special position, but to all the seeds of Abraham. And artham doodanmare samrakshikkuvanum doodanmarku padavi kodukkuvan vendi alla yeshu kartavu vannathu. നിത്യം നിത്യം യേശുവിനെ സ്വർഗസ്ഥാനങ്ങളിൽ ആരാധിക്കുന്ന ദൂതന്മാർ അവിടെ നിൽക്കുമ്പോൾ പാപികളും ദോഷികളുമായിരുന്ന മനുഷ്യനെ
അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ അത്രേ കർത്താവ് വന്നിരിക്കുന്നത്. കർത്താവിന്റെ വരവ് കൊണ്ട് ദൂതന്മാർക്ക് വലിയ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് സകലതും അവൻ മനുഷ്യന് വേണ്ടി കൊടുത്തു. അതിന്റെ അർത്ഥം ഇതാ, തന്റെ പ്രവൃത്തി, തന്റെ യാഗം വേറെ ആരോടും താൻ പങ്കുവെച്ചില്ല. തന്റെ യാഗം പങ്കുവെച്ചത് നശിച്ചു പോയ മാനവരാശിക്ക് വേണ്ടിയാ. അങ്ങനാണെങ്കിൽ മനസ്സാക്കണം, ദൂതന്മാരെ കാട്ടിലും വലിയ പദവിയാ മനുഷ്യനാകുന്ന എന്നെയും നിന്നെയും ദൈവം നൽകി തന്നത്. നമ്മൾ ദൂതന്മാരെ ഓർക്കുമ്പോഴോ അവർക്കെപ്പോഴും സ്വർഗത്തിൽ സ്ഥാനമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരെ കാട്ടിലും ഒരു സ്ഥാനം മേളിലാ യേശു നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് മനുഷ്യനാകുന്ന നമ്മൾ ദൂതന്മാർ അത്രയും ആരാധിക്കുമ്പോൾ അവർക്ക് വേറെ റീസൺ ഒന്നും പറയാനില്ല. അവർക്ക് പറയാൻ റീസൺ ഇതുള്ളൂ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. പക്ഷെ നമുക്ക് ആയിരം ആയിരം പതിനായിരം റീസൺസ് ഉണ്ട് പറയുവാൻ. ഹാലലൂയ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ എന്ന് മാത്രമല്ല, അയ്യോ ഞാൻ നികൃഷ്ട മനുഷ്യനായിരുന്നു, അയ്യോ ഞാൻ പാപിയായിരുന്നു, അയ്യോ ഞാൻ പാപത്തിൽ പോയവനായിരുന്നു, അയ്യോ ഞാൻ പിശാചിനെ വായിക്കകത്ത് കിടന്നവനായിരുന്നു. പിശാചിനെ പല്ലിനെ തകർത്തുകൊണ്ട് അവന്റെ വായിക്കകത്ത് നിന്നെ പിടിച്ചു പുറത്തിറക്കി സ്വർഗത്തിന്റെ സ്ഥാനങ്ങളിൽ എന്നെ ഇരുത്തിയ എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ ഞാൻ മറക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ നമ്മൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ വന്ന ദൈവമക്കൾ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ തട്ടി ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ സ്തുതിക്ക. ആയിരങ്ങൾ പതിനായിരങ്ങൾ റീസൺ ഉണ്ട്. ദൂതന്മാർക്ക് ഒറ്റ റീസണേ ഉള്ളൂ, അവർ ദൈവത്തിന്റെ മഹത്വം കണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ. എനിക്ക് റീസൺ മഹത്വം മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി ഓർത്താൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഒരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക് ഞാൻ ഡാൻസ് ചെയ്യും, ഓട്ടോമാറ്റിക് ഞാൻ അലയ്ക്കും, ഞാൻ ദൈവത്തെ സ്തുതിക്കും, ഞാൻ ശബ്ദമുണ്ടാക്കി ദൈവത്തെ സ്തുതിക്കും, കരങ്ങൾ തട്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കും, കരങ്ങൾ ഉയർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കും. അത്രയും മഹത്വത്തിൽ വസിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഇതാണ് ലോകത്തിൽ ഇറങ്ങി വന്നു. ഐ സീ വാട്ട് യു ഡിഡ്, നൗ ഐ സീ വാട്ട് യു ഡിഡ്, ഐ സീ വാട്ട് യു ഡിഡ് ഓ ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ പാടുന്നുണ്ട്, എന്ത് കണ്ടു കർത്താവേ ഇത്ര സ്നേഹിപ്പാൻ, എന്ന് ഞാൻ എന്ത് യോഗ്യനാ, ഇതിനൊക്കെ ഞാൻ പ്രാപിക്കാൻ എന്ത് യോഗ്യതയുണ്ട്. അപ്പൊ കർത്താ പറയും, ഒരു യോഗ്യതയും ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് തോന്നി നിന്നെ എന്റെ മകനാക്കി മാറ്റണം. അതും ഇപ്പോഴും തോന്നിയൊന്നുമല്ല, ലോകസ്ഥാപന മുമ്പേ എന്റെ കരച്ചലനം ഈ മണ്ണിന് മേൽ നടക്കുന്ന മുമ്പേ തന്നെ ആദാമിനെയും ഹവ്വയെയും ഞാൻ സൃഷ്ടിക്കുന്ന മുമ്പേ തന്നെ മാനവരാശി ഒരു പ്രത്യേക രാശിയായിട്ട് എന്റെ ഹൃദയത്തിൽ അന്നേ ഉണ്ടായിരുന്നു. ഇതൊരു ആഫ്റ്റർ തോട്ട് അല്ല, അന്നേ ഉണ്ടായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്റെയും നിന്റെയും പേര് തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു, എന്റെയും നിന്റെ മുഖം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ആ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ആൻഡ് ദാറ്റ് മേക്സ് ആൻഡ് ഗിവ്സ് മീ എ ഗുഡ് റീസൺ ടു വർഷിപ്പ് my God. Amen. Does it make sense? Amen. ഇത്രയും രാവിലെ എഴുന്നേറ്റ് ഇത്രയും മൈലുകൾ വണ്ടി ഓടിച്ച് ഈ ആരാധനയിൽ വന്നത് വർത്തല്ലേ, വർത്തല്ലേ, നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി, വീണ്ടെടുത്ത എന്റെ രക്ഷകനെ ഒന്ന് സ്തുതിക്കാൻ വേണ്ടി. ഏഞ്ചൽസിന് ലഭിക്കാത്ത മഹാപദവി അബ്രഹാമിന്റെ സന്തതികൾക്ക് അവൻ നൽകി കൊടുത്തു. അബ്രഹാമിന്റെ സന്തതികളായി മാറുവാൻ പിതാവായ അബ്രഹാമിനെ നമ്മുടെ പിതാവ് എന്ന് പറയുവാൻ, ഇസ്രായേൽ മക്കളോട് ഒരു പൗരുതമില്ലാതെ നമുക്ക് പുതിയ നിയമത്തിൽ ഇസ്രായേലിനോട് ഒരു നല്ലൊരു ബന്ധം നൽകി തന്ന് കാട്ടൊലി വായന നമ്മളെ നാട്ടൊലിയുമായിട്ട് ചേർത്ത് ഇനി ദൈവത്തെ സ്തുതിക്കാൻ കൃപ നൽകി തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Hallelujah, hallelujah. We were wild vines. He took us from that place and he joined us with, we were unnatural, wild vines. But he joined us with natural vines, natural branches. And he made us like him. And today we worship that God. We have hundreds and thousands of reasons to worship. And that's what I was saying in Malayalam, that, you know, angels have only one reason to worship. They see the glory of God and they worship God. But for us, it's not just glory. We just look at ourselves and say, oh, where was I? I was born slave to death. I was a cursed one. I was destined lifetime sentence to be a bond servant of death. But here I am now with a lifetime sentence of eternal life. I have thousands of reasons to worship my God. Can, hallelujah. With verse 17, we will close and we will finish this 17 and 18. Therefore, in all things, he had to be made like his brethren
In all things he was made like his brethren, and he that he might be merciful and faithful high priest in things pertaining to God, to make propitiation for sins of the people. For in that he himself has suffered, being tempted, he is able to aid those who are tempted.
മലയാളത്തിൽ 17-18 വാക്യം വേഗം ഒന്ന് വായിക്കാവുന്ന. സി, അതും കൊണ്ട് ജനത്തിന്റെ പാപ ജനങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും വിശ്വസ്ത മഹാപുരോഹിതനാകുന്നു. ശ്രദ്ധിച്ചേ, സഹോദരന്മാരുടെ ഫീലിംഗ് ദൈവത്തെ ചിലപ്പോൾ ദൈവത്തിന് മനസ്സിലാകും, പക്ഷേ അത് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ദൈവം മനുഷ്യനായി വന്നാലേ ഇമോഷൻസ് ഫീലിങ്സും കണ്ണുനീരിൻ്റെ വിലയും മനസ്സിലാകത്തുള്ളെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണുനീരിൻ്റെ വില, എൻ്റെ ഇമോഷൻസിൻ്റെ വില മനസ്സിലാകുവാൻ എന്നെ പോലെ തന്നെ യേശുവിനെ സദൃശ്യമാക്കി മാറ്റി. എന്തറിയാമോ, ഞാൻ കരയുമ്പോഴും വീഴുമ്പോഴും വേദനിക്കുമ്പോഴും എന്നോടൊപ്പം വേദനിക്കുന്ന അപ്പോൾ തന്നെ യേശു അവിടെ നിൽക്കും, മധ്യസ്ഥനായി മഹാപുരോഹിതനായി എൻ്റെയും ദൈവത്തിന് ഇടയ്ക്ക് നിൽക്കും. പറയും, കർത്താവേ അവൻ കരയുന്നത് കണ്ടില്ലയോ, ആ കരച്ചിൽ എനിക്കറിയാം. അവൻ അവൻ അവനെ കണ്ടില്ലയോ, അവിടെ ഇരിക്കുന്നത് കണ്ടില്ലയോ, അവൻ്റെ ആ ഇരിപ്പ് എനിക്കറിയാം. കർത്താവേ ആ കിരീടം കണ്ടില്ലയോ, ആ കിരീടത്തിന് വേദന എനിക്കറിയാം. കർത്താവേ അവൻ രക്തം ചെയ്ത് പോകുന്നില്ലയോ, അതിൻ്റെ വേദന എനിക്കറിയാം. ഞാനാ പറയുന്നത് അവനോട് കരുണ കാണിച്ചേ പറ്റൂ. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും നമ്മുടെ ഫീലിങ്സിനെ ഇമോഷനെ ദൈവമേ നീ അറിയുന്നില്ലോ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന മുമ്പേ ഈ വചനം ശരിക്കൊന്ന് വായിച്ചിട്ട് പറയും, പിതാവേ നീ അറിയുവാൻ എനിക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനുണ്ട്. മൽക്കീസദേക്കിന്റെ രീതിയിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ഒരു മഹാപുരോഹിതൻ എന്റെ സകല വേദനകളും കണ്ണുനീരും പ്രത്യേകമായി എന്റെ എല്ലാ വിഷമങ്ങളും ഹൃദയത്തിലെ തുണുപ്പുകളും അറിയുന്ന ഒരു നല്ല മഹാപുരോഹിതൻ എനിക്ക് വേണ്ടിയുണ്ട്. കാരണം അവൻ എന്റെ വേദന അറിയുവാൻ വേണ്ടി എന്നെ പോലായി വന്നു. ബൈബിൾ സേസ് ഗോഡ് മേഡ് ജീസസ് ടു ബിക്കം മാൻ സോ ദാറ്റ് ഹി കാൻ നോ യുവർ ഇമോഷൻസ്, സോ ദാറ്റ് ഹി കാൻ നോ യുവർ ഫീലിംഗ്സ്. When you cry, many times you say, Lord, don't you think that, do you really consider what I'm doing? Do you know what I'm going with? Do you know what kind of pain is this? Can you see my tears? And many times we ask, God, don't you see my tears? What I'm going with? Don't you see my situation? And then Jesus will just smile. He won't be offended with that. And he will say, son, daughter, I know what you're going through. When you go through rejection, I know what's the pain of rejection. When you go through physical illness, I know what's the physical illness. When you run out of money, I know what it means to be financial crisis. When you see people betraying you, I know what it means. My dear brothers and sisters, he will just smile on you. And then he will take an about turn towards God. Say that, God, I know what he's going through. Consider him. You know, many times when we fall down, we feel that, God, I'm done. You know, my eternity is done. Jesus will say, I know. Don't worry. I'll take care of it. Trust in me. Such a blessed high priest we do have. Can we just praise God for this such? Can we just close our eyes? Everyone, we'll just close our eyes. And we will just praise God for all what God has done. Let's give God glory. Can we spend a little time in praising God? Hallelujah.